കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഫീരിത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കില്ലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അവരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും, കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ദ് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം മാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതം നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകിയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയുമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തേണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനമനുസരിച്ച് അങ്ങ് കാലത്തെ ചുരുപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മനുരസ്ഥിതി എന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹ്റോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും. എന്നാ ചിലർ നാമം മാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെ പറ്റിയോ, ഫീരുവിനോട് യുദ്ധത്തെ പറ്റിയോ, വ്യാപാരിയോട് വിലയെപ്പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെപ്പറ്റിയോ, ക്രൂരനോട് കരുണയെപ്പറ്റിയോ, അലസനോട് അധ്വാനത്തെ പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാതാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്, സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം, പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും, അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കൊന്നുകൂടും, കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്, ഇസ്രയേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും, അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്, എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം വരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്, അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജന ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു, രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു, മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ളവനവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങൾ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു, അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരികുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനത്തെ എണ്ണ പകരുക. വൈദ്യനെ അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്, അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്തു കരയുക. കഠിന വേദന കൊണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതു അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ, മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാന വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കല്ലപ്പ പിടിക്കുകയും ചാട്ടിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവനുള്ള വിചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര ഒത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കൂറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതിന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അതിന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കു കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുകയും കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണിയുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാഥത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അള്ളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്കൊന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താലവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദ്രംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാ. ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുഖം വഹിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയ അങ്കിയും കിരീടം ഓണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴെന്ന പോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോകുന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയം ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. ബാരക്കുമോർ ശുദ്ധയോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബര്യാസ്കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസും തോമസും ഗലീലയിലുള്ള കാനായിലെ നഥാനയേലും സെബദി മക്കളോന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിലൊന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകന്റെ വലത്തു ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച് ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കുന്നു അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് അറിഞ്ഞിട്ടേ ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കാ എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട് എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവനാർന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവെ ഇവനെ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശുവിനോട് ഞാൻ വരുമ്പോൾ ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്, നീ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ പരന്നു. യേശുവോൻ മരിക്കില്ല എന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇതേ ജീവനുമാകുന്നു. അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ദൈവമേ സുതിനിക്ക് യോഗ്യമാകുന്നു ബാധിക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാധിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണെന്നുയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതം ഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഒരു പ്രഭാതം കൂടെ ഈ ദിനം നമ്മൾക്ക് ഒരുമിച്ച് ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനും പ്രത്യേകിച്ച് പ്രതിസന്ധി നടന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിൽ പരിപൂർണമായി ഉറപ്പിച്ചുകൊണ്ട് ഈ പ്രയാസങ്ങൾ അതിജീവിച്ച് ആത്മീയ ശക്തിയിൽ മുന്നോട്ടു പോകുവാൻ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തെയും ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും കൂടെയിരുന്ന് ഈ ശുശ്രൂഷയിലെ പങ്കുചേരുവാൻ, അതിനേക്കാൾ ഉപരി ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ ലഭ്യമാകേണ്ട ആത്മീക തൽപരങ്ങളെ ഉൾക്കൊള്ളുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അഭിയുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി വരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ എല്ലാ മോഹൻ ജോസഫ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും പ്രാർത്ഥനാപൂർവം സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂടിവരവ് ധന്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ ഒരു ഗീതം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 235-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 235-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാൽ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഗീതമാണ്. ദൈവം തുണയുള്ളവർക്ക് കുറവില്ല, ദൈവം തുണയുള്ളവർക്ക് അനുഗ്രഹങ്ങൾ അനുദിനം അടിക്കടി നന്മ കൊണ്ട് നിറയ്ക്കും. ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആ ദൈവം, അത് ജീവനോടിരുന്നാലും അല്ലെങ്കിൽ മാറ്റപ്പെട്ടു പോയാലും, നാം ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് ആ ഒരു ഉറച്ച വിശ്വാസം, ഒരു ഉറച്ച ബോധ്യം ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ ധൈര്യം നൽകും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 235-ാമത്തെ ഗീതം. തുണ എനിക്ക് യേശുവേ, തുറവിനിയില്ലതാ അനുദിനം തന്നിടലിൽ മാറാതിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ, തുറവിനിയില്ലതാ അനുദിനം തന്നിടലിൽ മാറാതിൽ വസിച്ചിടും ഞാൻ. ആവാനെന്റെ സങ്കേതവും ആവാലംബവും കോട്ടയും അവനിയിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ അനുദിനം തന്നിടലിൽ മാറാവിൽ വസിച്ചിടും ഞാൻ. പാക എന്റെ കാണികളിലും പാകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിടും കൃപ മഴ പോ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ അനുദിനം തന്നിടലിൽ മാറാവിൽ വസിച്ചിടും ഞാൻ. കാരണമവൻ താരും തൻ ഇറകുകളിൻ കീഴിൽ പരിചയും പാലകയുമാ പാരാമണി പാരിടത്തിൽ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ അനുദിനം തന്നിടലിൽ മാറാവിൽ വസിച്ചിടും ഞാൻ. വാലമിടമായിരങ്ങൾ വലിയ വർദ്ധീടാലും വലയമായി നിന്നേ വല്ലാഭൻ കാത്തിടുമേ.
തുണയിനിക്കേശുവാ പുറവിനില്ലതാ അനുദിനം തന്നിടലിൽ പാറാവിൽ വാസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തു നാടുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാ തുണയിനിക്കേശുവാ പുറവിനില്ലതാ അനുദിനം തന്നിടലിൽ മാറാവിൽ വാസിച്ചിടും ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവൻ വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണം. കർത്താവേ ഞങ്ങളുടെ നമസ്കാരം സുഷകേൽക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ എന്റെ നാമം രാജ്യം വരണമേ, സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളാത്ത നിയമം തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. മരിശിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് എന്നോടുകൂടെ നീ സ്ത്രീയുടെ വാഴ്ത്തോടുകൂടാകുന്നു. ദുരുതരമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉള്ള കന്യാ മർത്തുമറിയമേ സമരാജി അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വേണ്ട സമയത്ത് ദൈവം നമ്പുരാനോട് നീ അപേക്ഷിച്ചോളേണമേ. ആമേൻ.
ബാധിക്കുമാർത്തന്റെ വിസ്തൃഹായ ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായ ദൈവം നമ്പുരാനെ, അനുഗ്രഹമുള്ളവനെല്ലാം ആശ്വാസം നൽകുന്നതിനായ ദൈവമേ, തീനാവയുടെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്ലേഹന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ രൂപാവസിച്ചു. ഈ നേരത്തിൽ നിന്റെ പ്രാർത്ഥിപ്പാൻ നിൽക്കേണ്ടതിന് ഞങ്ങളെ യോഗ്യരാക്കിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്നവനായ കർത്താവേ, നിന്റെ വിശുദ്ധ രൂപയുടെ കൃപ ഞങ്ങൾക്ക് നീ പറഞ്ഞയച്ചു തരണമേ. അവനാൽ ആത്മാവിന്റെ ശരീരത്തിലെ സല മലിനതകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ആത്മീയ അമ്രപ്രകാരം നടന്നുകൊണ്ട് ആത്മീയ നടപടിയിലേക്ക് തിരിമാറാകണമേ. ശരീരത്തിന്റെ മോഹങ്ങളെ ഞങ്ങൾ നിവർത്തിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധിയിലും നീതിയിലും നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സാമ്പത്തിനും വിശ്രഹായമായുള്ളവേ, സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. അത് ഇപ്പോഴും അല്ല എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
കർത്താവിലാണ് അനുഗ്രഹീതരെ, നമുക്ക് വീണ്ടും ഒരു പ്രഭാതം ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടെ കർത്തൃ സന്നിധി നമ്മളായിരിക്കുകയാണ്. നമ്മെ സ്ഥാനത്ത് ദൈവത്തോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ദൈവമേ അവസരം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായിട്ട് നിങ്ങള് ഫോണ് ഉപയോഗിക്കുന്നവര് കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ആ അവശബ്ദം കേട്ട് ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം ലോകം മുഴുവൻ ഭീതിയിൽ കൂടി കടന്നു പോകുന്നു. എങ്കിലും അല്പമൊക്കെ ആശ്വാസം അവിടെ ഇവിടെയും കണ്ടെത്തത്തക്കവണ്ണമുള്ള വാർത്തകൾ കേൾക്കുന്നത് നമുക്ക് ധൈര്യമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ കൈവിടത്തില്ല എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. മനുഷ്യന്റെ കുറവ് മൂലം പാപങ്ങളും അസ്വസ്ഥതകളും വന്ന അവസരങ്ങളിലൊക്കെ മനുഷ്യൻ നിലവിളിക്കുമ്പോൾ ദൈവം കണ്ണു തുറക്കുകയും മനുഷ്യന്റെ ശബ്ദം കേട്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം വേദപുസ്തകത്തിലും അല്ലെങ്കിൽ ലോക ചരിത്രത്തിലും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ലോകം മുഴുവൻ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ മനസ്താപത്തോടുകൂടി ഉയർത്തി ദൈവസന്നിധിയിലേക്ക് നയനങ്ങളെ പതിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ ശബ്ദം കേൾക്കും. നമ്മുടെ ഉത്തരമറിലും നമുക്ക് ശാന്തമായ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം സംജാതമാകുവാൻ എല്ലാ കൃപകളും ദൈവം നമുക്ക് നൽകും എന്ന് നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ വേദവസ്തു സങ്കീർത്തനത്തിൽ ഇപ്പൊ വായിക്കുന്നുണ്ടല്ലോ, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവമേ അങ്ങയുടെ മുഖം അന്വേഷിക്കുവാൻ ഉള്ള ഒരുക്കം ഞങ്ങൾ നൽകണമെന്ന്. ഇത് ഹൃദയത്തിന്റെ ഒരു മന്ത്രണമാണ്, ഇത് ഹൃദയത്തിന്റെ ഒരു ഉരുവിടലാണ്. ഹൃദയം നിരന്തരം നമ്മെ ഈ ഒരു മന്ത്രണം ഉരുവിടുവാൻ തക്കണം ഓർപ്പിക്കുമ്പോൾ നാം ദൈവം ബാകെ ആയി തീരുവാനും ദൈവസന്നിധിയിൽ പരിപൂർണമായി ബലപ്പെടുവാനുമുള്ള ഒരു തിരിച്ചറിവ് ആത്മീയ പക്വത നമുക്ക് ലഭ്യമാകും നൽകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ലോകം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു നിമിഷമായി ഈ ദിനങ്ങളെ നമുക്ക് കാണുകയും പ്രത്യേകിച്ച് നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിന്റെ വെട്ടം കിട്ടിയ മനുഷ്യരൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ആളുകളും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ഈ ബുധനാഴ്ച പ്രഭാത ദിവസം എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയിലൊക്കെ ഭാഗമായി തീരണമെങ്കിൽ അല്ലെങ്കിൽ അല്പസമയം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉള്ളിൽ ദൈവം ഒരുക്കുന്ന ഒരു വെട്ടമുണ്ട്. ആ വെളിച്ചം കൂടുതൽ വ്യക്തി ജീവിതത്തിൽ പ്രതിഫലിക്കാനും സമൂഹത്തിന് ആ വെട്ടം പകർന്നു കൊടുക്കുവാനും നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതം ഒക്കെ ഉപയുക്തമാകട്ടെ. ഇതുപോലെ ഉണ്ടാകുന്ന നൊമ്പരങ്ങളിലും ലോകം അസ്വസ്ഥകൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ധൈര്യപ്പെടുത്തുവാൻ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കൂടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ട് അടുപ്പിക്കുവാൻ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ശരീരം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. നമുക്കറിയാം നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെ ശിഷ്യന്മാരൊക്കെ ആണെങ്കിലും അവര് നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവസരങ്ങളിൽ ആദ്യമൊക്കെ ദൈവത്തെ മറന്നു പോകുന്നുണ്ടെങ്കിലും ദൈവത്തിൽ ഉറയ്ക്കുമ്പോൾ ഏത് പ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ശക്തിയായി അവരുടെ വാക്കുകൾ മാത്രമല്ല അവരുടെ ജീവിതവും അതിനായിട്ട് അവർ ഉപകരിച്ചു എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിന്റെ തീഷ്ണത അവർ കാണിച്ചതാണ് ഇന്നും ഈ വിശ്വാസം വളർന്നു പന്തലിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലും ലോകം പ്രതിബന്ധങ്ങൾ അനവധി സമ്മാനിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ പിശാച് തന്റെ വജ്രായുധങ്ങൾ ശക്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മളിലുള്ള ഭക്തി ദൈവത്തിലുള്ള ആശ്രയബോധത്വം ചോർന്നു പോകാതെ ദാവീദ് രാജ പറഞ്ഞതുപോലെ എന്റെ യഹോവയാൽ ഞാൻ ഈ മതിലുകളെ ചാടിക്കടക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ആത്മീയ കരുത്തും ദൈവിക ഊർജ്ജവും ഒക്കെ തന്ന് തമ്പരാൻ നമ്മളെ നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് വീണ്ടും ഈ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മോഹൻ ജോസഫ് അച്ഛനാണ്. ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ അച്ഛന്റെ ശബ്ദം കേൾക്കുന്നു. അച്ഛൻ എന്നോട് ഇപ്പൊ ചോദിച്ചു, അച്ഛൻ ഞാൻ പ്രസംഗിക്കണം, വേറെ ആരെങ്കിലും ഒക്കെ പ്രസംഗിപ്പിച്ചാൽ പോരെ, ഞാനിങ്ങനെ സ്ഥിരം പ്രസംഗിക്കുമ്പോൾ ആവർത്തനമൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് വിരസമോ. ഞാൻ പറഞ്ഞു ഒന്നും ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, കാരണം ആളുകൾക്കൊക്കെ അച്ഛനെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദൈവവചനം നല്ല രീതിയിൽ ആളുടെ ഹൃദയങ്ങളിൽ തങ്ങത്തക്കവണ്ണം പറയാനുള്ള കൃപ അച്ഛന് ദൈവം നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ളിടത്തോളം കാലം അച്ഛന്റെ സാന്നിധ്യം ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ വീണ്ടും പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം, ദൈവമാകെ നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായ് എന്ന ഹൃദയം തേടിടും സ്നേഹമേ എന്ന് ആലപിക്കുന്ന ഗീതം ദൈവമാകെ സമർപ്പിക്കാം.
പേടിയിടും സ്നേഹമേ നീ, വാവായിശുനാഥ നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാ
നിന്നീലല്ലാമൻ ജീവനും മേഘവുമേ വായി സുനാഥ പാരീലില്ലേതു പോ വാലീലില്ലേതു പോ നീയൊഴിഞ്ഞുള്ളോരാനന്ദം ചിന്തിക്കീട വായി സുനാഥ പൂക്കൾക്കില്ല പ്രഭ ധുരമല്ല നീ വരുമ്പോഴനന്ദം വർണ്യമല്ല വായി സുനാഥ വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പുഷ്പം പൂമണ്ഡപം വായി സുനാഥ ആദി തേരുകിലും വ്യാധി നോവുകിലും നീയറിയിലെന്നാനിനി ആശ്വാസമേ വായി സുനാഥ വായി സുനാഥ വാവാസ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേനി വായി സുനാഥ
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട മോഹൻ ജോസഫത്തിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വളരെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളായ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ഒരുമയുള്ള മനസ്സോടെ ദൈവത്തോട് ഒരുമിച്ച് ദൈവത്തോട് ചേർന്നിരിക്കാനും നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പല പ്രാവശ്യം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം കൃപ നൽകി. ഞാൻ അച്ഛനോട് പറയായിരുന്നു, സ്ഥിരമായിട്ട് ചെയ്യുമ്പോ അത് ആളുകൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുക, അതുകൊണ്ടൊന്ന് മാറി പരീക്ഷിക്കുന്നത് നല്ലതല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. അച്ഛന്റെ സ്നേഹത്തിനും താല്പര്യത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മളൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലൂടെ മാസങ്ങളായി കടന്നു പോകുന്ന മാർഗങ്ങൾ വളരെ ദുർഘടങ്ങളാണ്. ഏകാന്തത, ഒന്നും ചെയ്യുവാൻ ഇല്ലാത്തതിന്റെ മുരടിപ്പ്, രോഗം വ്യാപിക്കുന്നതിന്റെ പരിഭ്രാന്തി, നമ്മുടെ പ്രിയപ്പെട്ടവർ പല ദേശങ്ങളിലായി രോഗത്തോട് മല്ലടിച്ച് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന സാഹചര്യം, അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഏറെ സങ്കടകരമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോവുക. എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട ഒരു വിങ്ങലാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത്. എന്നാൽ പലയിടത്തുനിന്നും ആശയുടെ ആശ്വാസത്തിന്റെ സന്ദേശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് ഇത്തരുണത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. വേദനകളുടെ നടുവിലാണ് ദൈവിക സാക്ഷ്യം നിറവേറ്റുവാൻ നമുക്ക് കഴിയേണ്ടത്. ദുരിതങ്ങളുടെ നടുവിലാണ് നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലിന്റെ മധ്യത്തിലാണ് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ അരക്കിട്ടുറപ്പിക്കേണ്ടത്. ആകയാൽ ഈ മഹാദുരന്തത്തിന്റെ നടുവിൽ പുതിയ സാധ്യതകളെ, പുതിയ പ്രതീക്ഷയുടെ വാതിലുകളെ കണ്ടെത്തുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളുമായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് തകർന്നുപോയ ഒരു കുടുംബത്തെ കുറിച്ചാണ്. എല്ലാ അർത്ഥത്തിലും ദൈവം കൈവിട്ടു എന്ന് തോന്നിയ ഒരു കുടുംബം. ഇതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല എന്ന് നിലവിളിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന്റെ വേദനകളും അതിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട പാഠങ്ങളും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. രൂത്തിന്റെ പുസ്തകം 1:20 ആധാരമായിട്ടെടുക്കുക. രൂത്തിന്റെ പുസ്തകം 1:20. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ രണ്ട് പുസ്തകങ്ങളാണുള്ളത്. 1 രൂത്ത്, 2 എസ്തർ. യഹൂദ പാരമ്പര്യം സ്ത്രീകൾക്ക് കാര്യമായ പരിഗണന കൊടുക്കാതിരുന്ന കാലത്ത് എങ്ങനെ ഈ പുസ്തകത്തിന് ഈ പേരുകൾ വന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, ആ പേര് തന്നെയാണോ ആ പുസ്തകങ്ങൾക്ക് ഇടേണ്ടിയിരുന്നത്? എസ്തേറിന്റെ പുസ്തകത്തിൽ സത്യത്തിൽ എസ്തേറിനേക്കാൾ കരുത്തനായി മാർഗദർശിയായിട്ട് നിൽക്കുന്നത് മൊർദെഖായിയാണ്. എന്നാൽ വേദപുസ്തക രചയിതാക്കൾ സ്വീകരിച്ച പേര് എസ്തേറാണ് അവിടുത്തെ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രശോഭിച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ പേര് സ്വീകരിച്ചതാണ്. രൂത്തിന്റെ പുസ്തകത്തിലും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, രൂത്ത് എന്ന പേരിനേക്കാൾ ഈ പുസ്തകത്തിന് യോജിച്ച പേര് നവോമി എന്നായിരുന്നില്ലേ? കാരണം ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് നവോമിയാണ്. ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഈ പുസ്തകം നവോമിയെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ആട്ടെ, ഞാന് ഏത് പുസ്തകം, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ കയറുന്ന കഥാപാത്രങ്ങൾ എന്നുള്ള നിലയിൽ മാത്രം അത് അവതരിപ്പിച്ചു വന്നേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് താമസത്തിനായിട്ട് പോകുന്നത്, നമ്മുടെ കഥ വേദപുസ്തകം, നിങ്ങൾ വേദപുസ്തകം ആളുകളായിട്ട് കേൾക്കുന്നവരും പരിചയമുള്ളവരും ആയതുകൊണ്ട് കഥ അറിയാമായി. ബേത്ലഹേമാകുന്ന സ്വന്തം നാട്ടിൽ നിന്ന് മോവാബ് ദേശത്ത് പരദേശിയായിട്ട് പാർക്കുവാൻ പോകുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനൊക്കില്ല. ഒരു പക്ഷേ അവിടുത്തെ സ്ഥിതിഗതികൾ കുറെ കൂടെ മെച്ചമാണ്, തങ്ങളുടെ ജീവസന്ധാരണത്തിന് അനിവാര്യമാണ് എന്നൊക്കെ കണ്ടുകൊണ്ടാകാം അവർ അവിടേക്ക് യാത്ര ചെയ്യാൻ. അവളും സ്വന്തം സ്ഥലം മാറി പലയിടങ്ങളിലും ജീവിതത്തിന്റെ സുഖകരമായ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പോലെ ഈ യാത്രയിൽ ആ ഭവനത്തിൽ 4 പേരാണുള്ളത്, ഭർത്താവ്, ഭാര്യ, 2 ആൺമക്കൾ. യഹൂദ പാരമ്പര്യത്തിൽ സമ്പന്നമായ ഒരു കുടുംബമാണ്. കാരണം ഭാര്യയും ഭർത്താവും 2 ആൺമക്കളും എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു വലിയ ബലമാണ്. മോവാബ് ദേശത്ത് അവർ ചെന്നു. ആ സന്തോഷവും സുരക്ഷിതത്വവും സുഭിക്ഷതയും തേടിയുള്ള യാത്രയായിരുന്നെങ്കിലും ആ യാത്ര അവർക്ക് ആ നിലയിൽ ഗുണകരമായില്ല. ആദ്യമായിട്ട് ആ വീട്ടിന്റെ ഗ്രഹനാഥൻ മരിക്കുന്നു. എലിമേലേക്ക് മരിക്കുന്നു. മക്കളായ മഹളോനും കില്ലിയോനും മോവാബ് ദേശത്തു നിന്ന് 2 സ്ത്രീകളെ ഭാര്യമാരായിട്ടെടുത്തു. 1 ഓർപ്പ, 2 രൂത്ത്. അധികം താമസിക്കാതെ ആൺമക്കളോ 2 പേരും മരിച്ചു. ഏറ്റവും വലിയ സമ്പത്ത് പുരുഷനാണ്, ഭവനത്തിന്റെ കരുത്തു പുരുഷനാണ്, അധ്വാനി പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ഭവനം പുരുഷന്മാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സുഭിക്ഷമാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് 3 പുരുഷന്മാർ ഒരുമിച്ച് തിരോധാനം ചെയ്യുക, ദിവംഗതരാകുകയാണ്. പിന്നെ അവശേഷിക്കുന്നത് 3 വിധവമാരാണ്, 3 സ്ത്രീകൾ. വൈധവി എന്ന് പറയുന്നത് വേദപുസ്തകം വളരെ സങ്കടത്തോടെ കാണുന്ന ഒരു സ്ഥിതിയാണ്. കാരണം എല്ലാ നിസ്സഹായതയുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരിന്റെയും തകർച്ചയുടെയും പ്രതീകമായിട്ടാണ് വൈധവ്യത്തെ കാണുക. അതുകൊണ്ട് വേദപുസ്തകത്തിലുടനീളം വിധവമാരെ കരുതുന്നതിന്റെ
ദൈവം കരുതുന്നതിന്റെ വളരെയധികം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഏലിയാവിന്റെ കാലത്ത് സാരെഫാത്തിലെ വിധവ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നയ്യലിലെ വിധവ, അങ്ങനെ വിധവയുടെ ചില്ലിക്കാറ്റ്, ഇങ്ങനെ ഒത്തിരി വിധവമാരെ കുറിച്ച് വേദപുസ്തകം. കാരണം വൈധവി എന്ന് പറയുന്നത് കണ്ണുനീരിൽ കുതിർന്ന ജീവിതമാണ്. ഭാര്യ നഷ്ടപ്പെട്ട, അത് രണ്ട് തരത്തിലും, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ ദുഃഖവും ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ നിസ്സഹായതയും മറ്റാർക്കും മനസ്സിലാവുന്നതല്ല. ഒരുപക്ഷെ മക്കൾ വിചാരിക്കും അമ്മയ്ക്ക് എന്താ ഒരു കുറവ്, ഞങ്ങൾ നോക്കുന്നില്ലേ, അല്ലെങ്കിൽ പപ്പായിക്ക് എന്താ ഒരു കുറവ്, ഞങ്ങൾ കരുതുന്നില്ലേ. പക്ഷേ അവർ അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുടെ വിരഹത്തിന്റെ വേദന മറ്റാർക്കും മനസ്സിലാവുന്നതല്ല. നമ്മൾ എന്ത് കൊടുത്താലും, ഏതെല്ലാം തരത്തിൽ കരുതിയാലും അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആവില്ല. അതുകൊണ്ട് അവർ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ, മാനസികമായ വാക്കുകൾ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ അവരുടെ വേദനയിൽ നിന്ന് രൂപപ്പെടുന്നതാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മൂന്ന് വിധവമാരാണ് ഒരു വീട്ടിൽ. നമ്മളൊന്ന് ആലോചിച്ചാൽ, അമ്മായിയമ്മ വിധവയാണ്, പെൺമക്കൾ രണ്ടുപേരും വിധവമാരാണ്. മൂന്ന് വിധവമാരൊരു വീട്ടിൽ നിന്നാലത്തെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും. കാരണം മൂന്ന് പേരുടെയും മനസ്സിൽ വൈധവ്യത്തിന്റെ വേദനകളാണ്, മൂന്ന് പേരുടെയും മനസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമാണ്, കരുതുവാൻ ആരും ഇല്ലാത്തതിന്റെ വേദനയാണ്. പക്ഷെ സഹോദരങ്ങളെ, ഈ ഭവനം നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നവോമി ആദ്യമായി തന്റെ മക്കളോട് പറഞ്ഞു, ഞാൻ ബേത്ലഹേമിലേക്ക് മടങ്ങുകയാണ്, വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ മോവാബിലേക്ക് വന്നത്, ജീവിതം കുറെ കൂടെ സുരക്ഷിതമാക്കുവാൻ, സന്തോഷപൂർണമാക്കുവാൻ. പക്ഷേ ഞാൻ ബേത്ലഹേമിലേക്ക് മടങ്ങുകയാണ്, ഭർത്താവും ആൺമക്കളും നഷ്ടപ്പെട്ട എനിക്ക് ഇനി ജീവിതത്തിൽ എന്തസുഖം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. ബേത്ലഹേമിലേക്ക് ഞാൻ മടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ സ്വീകരിച്ച് സുഖമായിട്ട് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്ന ഒന്നാം അധ്യായം നമ്മൾ സൂക്ഷ്മതയോടെ വായിക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, രണ്ട് മരുമക്കളും രൂത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് നവോമിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പോകുവാൻ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ പോകുകയില്ല, നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാനൊക്കില്ല, നിന്നോട് ചേർന്ന് നിൽക്കാനാണ് നമുക്ക് താല്പര്യം. സാധാരണഗതിയിൽ നമ്മള് രൂത്ത് എന്ന കഥാപാത്രത്തെ കുറിച്ച് മാത്രം പറയുമ്പോൾ അവള് ചേർന്ന് നിന്നു, സത്യത്തിൽ അങ്ങനെയല്ല, രണ്ട് മരുമക്കളും നവോമിയോട് ചേർന്ന് നിൽക്കുകയാണ്. വേദന ഉള്ള അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാവമാണ്. ഞാനിവിടെ കണ്ട മനോഹരമായ ഒരു ദൃശ്യം, രണ്ട് മുഖങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഒന്ന്, താൻ വേദന അനുഭവിക്കുന്നു എങ്കിലും തന്റെ മരുമക്കൾ ആ വേദനയുടെ ഭാഗമായി മാറണ്ട, അവർ പോയി സന്തോഷത്തോടെ സുഖകരമായി സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മാവിയമ്മ. എത്ര സാധാരണ ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമായൊരു ചിന്തയാണ്. ഞാൻ വിധവയാണ്, ഭർത്താവ് നഷ്ടപ്പെട്ടു, ഏകാന്തതയിലാണ്, എന്നാൽ എന്റെ മരുമക്കൾ എന്റെ വേദനയുടെ ഭാഗമാവേണ്ടതില്ല, അവർ പോയി സുഖിക്കട്ടെ, അവർ പോയി സന്തോഷിക്കട്ടെ, അവര് ജീവിക്കട്ടെ, അവരാസ്വദിക്കട്ടെ ജീവിതം എന്ന് പറയുന്ന അമ്മാവിയമ്മയുടെ മനോഭാവം. സഹോദരങ്ങളെ, ഇത് ഒരു സ്ത്രീത്വത്തിന്റെ കരുത്താണ്. സാധാരണ വീടുകളിലൊക്കെ കേൾക്കുന്നത് പഴയൊരു കാര്യമാണ്, ഞങ്ങളൊക്കെ ജീവിച്ച കാലത്ത് വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് നീയും അലക്കണ്ട, ഞങ്ങളൊക്കെ ജീവിച്ച കാലത്ത് ഇന്ന ഇന്ന സുഖങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് നീയും അത് അനുഭവിക്കണ്ട. പിള്ളേരോട് പോലും നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചതാണെന്നറിയാം. പക്ഷെ ഞാൻ ഏതായാലും വേദനയിലാണ്, ഞാൻ ഏതായാലും ദുരിതത്തിലാണ്, എന്റെ ദുഃഖം എന്ന് പറയുന്നത് ദൈവനിശ്ചയമാണ്, ഇനി അതിനൊരു പരിഹാരമില്ല. ഇത്രയും വാർദ്ധക്യത്തിലെ പ്രായമായിരിക്കുന്ന എനിക്ക് ഒരു വിവാഹ ജീവിതത്തിലൂടെ വേറൊരു സന്തോഷമോ ആശ്രയമോ കണ്ടെത്താനുള്ള മാർഗങ്ങളില്ല, അതുകൊണ്ട് എന്റെ ജീവിതം ഏതായാലും ഒരു ദൈവനിശ്ചയപ്രകാരമുള്ള ഒരു വേദനയുടെ കയ്പിന്റെ അനുഭവമാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്, അവരെ താൻ വേദനയിലായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സുഖത്തിന്, മറ്റുള്ളവരുടെ സന്തോഷത്തിന്, തന്റെ കൂടെ നിൽക്കുന്നവരുടെ ആനന്ദത്തിന് വേണ്ടി അവരെ പറഞ്ഞു വിടുവാൻ നിർബന്ധിക്കുന്ന, അത് കേവലം ഒരു സന്തോഷിപ്പിക്കാനുള്ള വാക്ക് മാത്രമല്ല ഇവിടെ പറയുന്നത്, വളരെ നിർബന്ധിച്ച് തന്റെ മരുമക്കളെ പറഞ്ഞു വിടുന്നു. നവോമി അതിനുവേണ്ടി പറയുന്ന ഒരു കാര്യം, ഇനി ഞാനൊരു ഭർത്താവിനെ സ്വീകരിച്ച് ഒരു മകൻ ഉണ്ടായാൽ തന്നെ, അത് മക്കളുണ്ടായാൽ തന്നെ ആ മക്കള് പ്രായമായി വരുന്നത് വരെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ അസംഭവ്യമായ അസാധ്യമായതൊക്കെയാണ്.
എന്റെ കൂടെ നിന്ന് നിങ്ങൾക്കൊരു സുഖകരമായ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഖം തേടിക്കോ, നിങ്ങളുടെ സന്തോഷത്തിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ മാ ഒട്ടും സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാത്ത സുഖം മറ്റൊരാൾക്ക് ലഭിക്കുന്നത് നമുക്ക് അസൂയാണ്. നമുക്ക് ലഭിക്കാത്ത സന്തോഷം മറ്റുള്ള ഒരാൾക്ക് ലഭിക്കുമ്പോൾ നമുക്ക് വേദനയാണ്. നമുക്ക് ദൈവം നിഷേധിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾ, നമുക്ക് തരാതിരുന്നിട്ടുള്ള സുഖങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്റെ ഗുണം, എന്റെ സന്തോഷം, എന്റെ സുഖം, അതിനുവേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ പോയി സുഖിക്കുക, നിങ്ങൾ പോയി സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന മനോഭാവം. പ്രിയപ്പെട്ടവരെ, വേദനകളുടെ നടുവിൽ ഒരു സ്ത്രീ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നത്. സ്വാഭാവികമായും നമ്മളെന്താ ചിന്തിക്കുക, മൂന്ന് വിധവമായ നമുക്ക് മൂന്ന് പേർ കൂടെ അങ്ങ് ജീവിക്കാം. നമ്മുടേതായ പരിമിതികളിൽ, വേദനകളിൽ പരസ്പരം യോജിക്കാവുന്നിടത്ത് യോജിച്ച് അങ്ങനെ അങ്ങ് പോകാം എന്നുള്ള ചിന്തയാണ്. അപ്പോ നവോമി കാണിക്കുന്ന മാതൃക ഉദാഹരണം. രണ്ടാമത് ഈ ഭാഗത്ത് കാണുന്നത് അമ്മാവിയമ്മ തങ്ങളെ നിർബന്ധിക്കുമ്പോ മരുമക്കളുടെ രണ്ടുപേരെയും ചേർത്താണ്, ഓർപ്പയും രൂത്തിനെയും ചേർത്താണ് ഞാനിത് പറയുക. മരുമക്കളുടെ മനോഭാവം എന്ന് പറയുന്നത് ഓ കിട്ടിയ അവസരം മുതലാക്കിയേക്കാം, നമുക്ക് രക്ഷപ്പെടാൻ പോകാം, മൂടി നമ്മുടെ മാർഗത്തിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമുക്ക് തിരിയാം, പുതിയ ഭർത്താവിനെ അന്വേഷിക്കാം, തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങാമെന്നല്ല അവർ വിചാരിക്കുന്നത്. മറിച്ച് അവരെ അമ്മാവിയമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. വേദനിക്കുന്ന, ദുരിതത്തിന്റെ കയത്തിൽ ആണ്ടുപോയ, കണ്ണുനീരിൽ കുതിർന്ന ജീവിതമായി നിൽക്കുന്ന തങ്ങളുടെ അമ്മാവിയമ്മയോട് ചേർന്ന് നിൽക്കുവാൻ വളരെ നിർബന്ധപൂർവം താല്പര്യപ്പെടുന്ന രണ്ട് മരുമക്കൾ. വേദപുസ്തകത്തിലെ മൂന്ന് വിചിത്ര ജീവികളാണ് ഇവരെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം രണ്ടും ഒരുപോലെയാണ്, രണ്ടും ഒരേപോലെയാണ്. വേദപുസ്തകത്തിലൊരു കഥ പറയുന്നത് റബ്ബിമാരുടെ പഠിപ്പിക്കലിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഭൂത്തോമ ചൊല്ലും, അച്ഛൻ അവസാനത്തിൽ അച്ഛൻ ചൊല്ലുന്ന ഗീതത്തിനകത്ത് യബുസ്യായന്റെ കളത്തറയിൽ കർത്താവേ തിരുഹിതമാർന്ന സ്ഥിതിപാലക നിബി ദാവീദിൻ പരിപാവനമാം ബലി പോലെ ഈ ബലി കൈക്കളുള്ളത്. ഓർണാന്റെ കളം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വലിയൊരു സംഭവമാണ്. അതായത് രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വയൽ വീതം വെച്ചു, വീതം വെച്ചിട്ട് രണ്ടുപേരും പോയി കിടന്നു, രണ്ടുപേർക്ക് ഉറക്കം വന്നില്ല, അതിൽ ഒരുത്തിന് ഉറക്കം വന്നില്ല. അവൻ പറയുന്നത് എന്റെ സഹോദരനെ കുറഞ്ഞു പോയോ എന്നുള്ളതാണ്. അവൻ രാത്രി എഴുന്നേറ്റ് തന്റെ വയലിൽ നിന്നൊരു വലിയ കറ്റ കെട്ടിവെച്ചിരിക്കുന്ന വലിയ കറ്റ എടുത്ത് സഹോദരന്റെ വയലിൽ കൊണ്ടുവന്നിടുക. തിരിച്ചു വന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് എണ്ണി നോക്കുമ്പോ കറ്റ കെട്ടിന് യാതൊരു കുറവും കാണുന്നില്ല. താൻ കൊണ്ടിട്ട കറ്റ എണ്ണി നോക്കുമ്പോ തന്റെ കറ്റ കൂട്ടങ്ങളിൽ ഒരു കുറവുമില്ല. കുറെ ദിവസങ്ങൾ ഇത് ആവർത്തിച്ച് ഒരു ദിവസം ഇവൻ രാത്രി കറ്റയും ചുമന്നുകൊണ്ട് പോകുമ്പോ എതിരെ വന്ന ഒരാളുമായിട്ട് കൂട്ടിയിടിച്ചു. ആ കറ്റ കെട്ടുകൾ താഴെ വീണു. ആ സ്ഥലമാണ് ഓർണാന്റെ കളം. എന്താ സംഭവിച്ചത്? മറ്റേ സഹോദരനും അതുപോലെ തന്നെ തോന്നി, അവൻ അതുപോലെ പ്രവർത്തിച്ചു. സഹോദരങ്ങൾ തമ്മിൽ രാത്രി കൂട്ടിമുട്ടുന്നു, അവരുടെ കറ്റക്കെട്ടുകൾ താഴെ വീഴുന്നു. സഹോദര സ്നേഹത്തിന്റെ അദമ്യമായ ഭാവം. ഞാൻ ഇവിടെ ഇത് ചേർത്ത് വെക്കാൻ കാരണം ഓർപ്പയും രൂത്തും അമ്മാവിയമ്മയോട് ചേർന്ന് നിൽക്കുവാൻ ഒരുപോലെ താല്പര്യപ്പെടുകയാണ്, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനുള്ള താല്പര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ എമ്മവോസിലേക്ക് പോയ ശിഷ്യന്മാരെ സംബന്ധിക്കുന്ന വായന ചിന്തിച്ചപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, യെരുശലേമിൽ വേദനിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക യമവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ. ഒറ്റപ്പെട്ട സുഖം തേടിയുള്ള യാത്ര എന്ന് ഞാൻ അതേക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ തങ്ങളുടെ സുഖം തേടിയുള്ള യാത്ര അല്ല, തങ്ങളുടെ സന്തോഷം തേടിയുള്ള യാത്രയല്ല, വേദനിക്കുന്ന അമ്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള മനോഭാവമാണ് ഈ സ്ത്രീകൾ പ്രദർശിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ തേടേണ്ടതാണ് വേദനിക്കുന്നവരെ. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകാം, ഇല്ലെങ്കിലും വേദനിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കണം. നമ്മളൊക്കെ സന്തോഷിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് തല കാണിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. വിരുന്നുകളില്, വിവാഹ സൽക്കാരങ്ങളില്, ആഘോഷവേളകളില് ഒക്കെ നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത അത്തരത്തിലുള്ള പ്രോഗ്രാമിന് നമ്മൾ പോകും. എന്നാൽ വേദനിക്കുന്നവരെ തേടണം, ഏകാന്തത അനുഭവിക്കുന്നവരെ തേടണം, അവരോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന പാഠം അതാണ്. താൻ വേദനിക്കുന്നവരോട് ചേർന്ന് നിന്നാണ് തന്റെ മൂന്നര വർഷക്കാലം കഴിഞ്ഞു. മനസ്സലിഞ്ഞു എന്നുള്ള വാക്ക് എത്ര തവണ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് വേദപുസ്തകം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ ഭാഗത്ത് നിന്ന് മാറുകയാണ്. ഒന്ന്, നിങ്ങൾ പോയി സന്തോഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്ന അമ്മാവിയമ്മ. രണ്ട്, വേണ്ട, നിന്റെ വേദനയോട് ചേർന്ന് ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു മരുമക്കളുടെ, മക്കളല്ല മരുമക്കളുടെ മനോഭാവം. പ്രിയപ്പെട്ടവര്, ഇതാണ് ആ കുടുംബത്തിലെ സമാധാനം, ആ കുടുംബത്തിലെ ശാന്തി. കുടുംബത്തിൽ ഇപ്പോ മൂന്ന് പേരും വൈധവ്യത്തിന്റെ വേദന അനുഭവിക്കുക, പക്ഷെ മൂന്ന് പേര് തുല്യ ദുഃഖിതർ ഒരുമിച്ച് കൂടി, മറ്റവർക്ക് സാധ്യതകളുണ്ട് പക്ഷെ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന സന്തോഷകരമായ അനുഭവം. പലപ്പോഴും നമ്മുടെ ഭവനത്തിലെ പ്രശ്നം നമ്മളിങ്ങനെ പറയും, തടിയുടെ കുഴപ്പമുണ്ട്, ആചാര്യയുടെ കുഴപ്പമുണ്ട്. തടിയുടെ വളവും ആചാര്യയുടെ കുഴപ്പവും കൂടി ആയപ്പോഴാണ് ഇതിങ്ങനെ പ്രശ്നമായിട്ട് മാറിയത്. അമ്മാവിയമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്ന മനോഭാവത്തിലും മരുമക്കളുടെ പ്രതികരണത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഈ സ്ത്രീരക്തത്തിന് നവോമിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത്. മൂന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നവോമി വളരെ നിർബന്ധിച്ചപ്പോ ഓർപ്പ അവളുടെ ദേശത്തേക്ക് മോവാവിലേക്ക് മടങ്ങി, വളരെ ചുംബിച്ച് കരഞ്ഞാണ് ഓർപ്പ മടങ്ങുന്നത്. വെറുതെ നമ്മൾ പറയുന്നത് പോലെ അമ്മായിയമ്മയായിട്ട് ഉടക്കിയിട്ട് പോയതല്ല, അവളെ എതിർത്ത് പോയതല്ല, അവളുടെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോയതല്ല, അമ്മാവിയമ്മയെ ചുംബിച്ച് പൊട്ടി കരഞ്ഞ് വാ വിട്ടു പോവുകയാണ്. നിങ്ങൾ ഓർക്കണം എന്തുമാത്രം ഇന്റിമസി, എന്തുമാത്രം ഒരു അടുപ്പം ആ സ്ത്രീ തന്റെ അമ്മാവിയമ്മയോട് പുലർത്തി എന്നുള്ളത് ഓർക്കണം. അടുത്ത സമയത്ത് എവിടെയോ ഒരിടത്ത് പറഞ്ഞൊരു കഥയാണ്, സംഭവമാണ്, ഒരു സ്ത്രീ വന്ന് എന്റെ അടുത്ത് വളരെ വേദനയോടെ പറഞ്ഞു, പക്ഷേ അമ്മാവിയമ്മ മരിച്ചുപോയി. ഞാൻ ചോദിച്ചു, പ്രായം എത്രയുണ്ട്? 85 വയസ്സോളം ഉണ്ട്. കിട്ടുന്നായിരുന്നോ? അല്ല, 6 വർഷമായിട്ട് കിടപ്പായിരുന്നു. പിന്നെ 6 വർഷമായിട്ട് കിടന്ന അമ്മായിയമ്മ മരിക്കട്ടെ, ഇത്രയും നാളായിട്ട് അവർ ബുദ്ധിമുട്ടുന്നല്ലായിരുന്നു. നിങ്ങൾ അമ്മയായിട്ട് അത്ര അടുപ്പായിരുന്നല്ലേ? ഇല്ല സാർ, ഞങ്ങൾ സ്ഥിരം ഉടക്കായിരുന്നു. 6 വർഷവും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. ഒരിക്കലും ഒരു മര്യാദയുടെ വാക്ക് അവരെന്നോടും പറഞ്ഞിട്ടില്ല, ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അങ്ങനെയുള്ള ഒരു അമ്മായിയമ്മ മരിച്ചതിന് നിങ്ങൾ എന്തിനാ കരയുന്നേ? പോട്ടെ എന്ന് ആശ്വസിക്കുക, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലച്ചാ, പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാന് ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു നടക്കുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോഴൊന്നും ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല, തിരിഞ്ഞു നടക്കുമ്പോ ഈ അമ്മായിയമ്മ എന്നെ വിളിച്ചു, മോളെ എന്ന് വിളിച്ചു. ആദ്യമായിട്ടാണ് അവരെന്നെ മോളെ എന്ന് വിളിക്കുക. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവരെന്നെ കൈ കാട്ടി വിളിച്ചു, ഞാൻ അടുത്ത് ചെന്നു, അവര് കൈ നീട്ടി, ഞാൻ എന്റെ വലത് കൈ അവർക്ക് കൊടുത്തു, അവരെന്റെ വലത് കൈയിൽ ഒരു ചുംബനം തന്നു. ഒന്നും മിണ്ടിയില്ല എന്നോട്. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഞാൻ തിരിഞ്ഞു നടന്നു. അന്ന് രാത്രി അമ്മ മരിച്ചു, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കല്ലറയ്ക്കൽ പോയി നിന്ന് ഞാൻ കരയാകുന്നിടത്തോളം കരഞ്ഞു, ഓർമ്മ കുർബാനകൾ ചൊല്ലിച്ചു. ഒരു പറഞ്ഞൊരു വാക്കാണ്, അച്ഛാ ഈ അമ്മ ഒരാഴ്ച മുമ്പ് ഇതെന്നോട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവരെ പൊന്നുപോലെ നോക്കിയത്. ഒരാഴ്ച മുമ്പ് എന്നോട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇതാണ് പ്രശ്നം. പ്രിയപ്പെട്ടവര്, രണ്ട് ഭാഗത്തും ഉണ്ട് ഇത്. അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെ കുറിച്ച് മാത്രമല്ല, വീട്ടിലുള്ളവരുമായിട്ട് പൊരുത്തപ്പെടേണ്ട മനോഭാവത്തെയാണ് നവോമി നമുക്ക് പരിചയപ്പെടുത്തുക. സ്വന്തം വേദനകളെ മാത്രം ചിന്തിക്കുക, അതിനെ പർവ്വതീകരിക്കുക, മറ്റുള്ളവരുടെ വേദനകളോ സാഹചര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതിരിക്കുകയല്ല, തന്റെ വേദന ഏറ്റെടുക്കുകയും മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറുകയും അവരുടെ സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുക. എന്റെ സുഖത്തിന് സന്തോഷത്തിനും വേണ്ടി നിൽക്കുന്നതാണ് നമ്മുടെ ഭവനങ്ങളിലെ പ്രശ്നം, എല്ലായിടത്തെയും പ്രശ്നങ്ങളുടെ കാരണം. എന്നാൽ അവരുടെ സുഖവും സന്തോഷവുമാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഓർപ്പ പിരിഞ്ഞു പോകുമ്പോ രൂത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്, പിരിഞ്ഞു പോകാൻ എന്നോട് പറയരുത്, ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും, നീ പോരുന്നിടത്ത് ഞാൻ പോരും, നീ ആരാധിക്കുന്നിടത്ത് ഞാൻ ആരാധിക്കും, നിന്റെ ദൈവം എന്റെ ദൈവം, ഇങ്ങനെ പറഞ്ഞാണ് രൂത്ത് അമ്മാവിയമ്മയോട് ചേർന്ന്. നമുക്ക് സുപരിചിതമായ വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടത് ഈ സ്ത്രീ ബേത്ലഹേമിലേക്ക് മടങ്ങുകയാണ്. രൂത്തും നവോമിയും മോവാബ് ദേശത്ത് നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങുക. രൂത്തിന് അവളുടെ ദേശം നഷ്ടപ്പെടുന്നു, അവളുടെ ചാർച്ചക്കാർ നഷ്ടപ്പെടുന്നു, അവളുടെ ഭർത്താവ് അവിടെ വെച്ച് നഷ്ടപ്പെട്ടു, ആകെയുള്ളത് ഒരു അമ്മാവിയമ്മ മാത്രമാണ്. ആ അമ്മാവിയമ്മയോട് ചേർന്ന് രൂത്ത് ബേത്ലഹേമിലേക്ക് മടങ്ങുക. ഇവർ ബേത്ലഹേമിൽ എത്തിയപ്പോ ബേത്ലഹേമിയിൽ എല്ലാരും ചെന്ന് നവോമിയെ ആഘോഷപൂർവ്വം സ്വീകരിക്കുക. അവർ പറഞ്ഞു, അയ്യോ നവോമി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് നാം വായിച്ച 20-ാം വാക്യത്തിൽ നവോമി പറയുന്നത്, നിങ്ങൾ എന്നെ നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പീൻ, അത്യുന്നതൻ അത്യന്തം കയ്പായത് എന്നോട് പ്രവർത്തിച്ചിരിക്കും. പഴയ നിയമത്തിൽ മാറ എന്ന് പറയുന്നത് കയ്പാണെന്ന് നമുക്കറിയാം. ദാഹം വെള്ളമില്ലാതെ വരണ്ട, ദാഹിച്ചു വരണ്ട ജനം വെള്ളം കണ്ട് ആർത്തിയോടെ വെള്ളം എടുത്ത് വായിലേക്ക് ഒഴിക്കുമ്പോ അന്നേരമാണ് അത് കയ്പാന്ന് മനസ്സിലാകുന്നത്. ഒഴിച്ചതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ സുപ്പിക്കളയുന്ന, ശബ്ദിച്ച് കളയുന്ന ഒരു അനുഭവം. അല്പ ആശ്വാസം കിട്ടിയെന്ന് തോന്നുന്നിടത്ത് വലിയ ദുരന്തം, വലിയ വേദനകൾ, കിട്ടിയ വെള്ളം ഹൈപ്പായിട്ട് മാറുന്ന, ഒരു തരത്തിൽ ഒരു തുള്ളി പോലും ഇറക്കാൻ മേല അത് ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം. ഇതാണ് മോവാബിലേക്ക് പ്രതീക്ഷയോടെ യാത്ര ചെയ്ത നവോമിക്ക് സർവശക്തിന് വെച്ചു നീട്ടിയത് എന്നാണ് നവോമി പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് രൂത്തും നവോമിയും മടങ്ങുകയാണ്. നവോമി പറയുന്നത് വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നും. അത്യുന്നതൻ വളരെ കയ്പായത് എന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ ഒരമ്മച്ചി, എനിക്ക് വളരെ അടുപ്പവും പരിചയമുള്ള ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചിയുടെ ജീവിതത്തെ കുറിച്ച് ആളുകൾ പറയും വലിയ സാക്ഷ്യമുള്ള ഒരു അമ്മച്ചി, ഭർത്താവ് മരിച്ചു, രണ്ടാൺമക്കൾ മരിച്ചു, അതിന്റെ നടുവിൽ ശക്തയായി നിന്ന് വീട്ടുകാര്യം നോക്കി, ആ മരിച്ചുപോയ മക്കളുടെ ഭവനത്തിലെ കാര്യങ്ങൾ, അവരുടെ കുട്ടിമക്കളെ വളർത്തി, അങ്ങനെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ കരുത്തുറ്റ ഒരു സ്ത്രീയായിരുന്നു ആ അമ്മ എന്ന് അവരോട് അടുപ്പമുള്ള പലരും പറഞ്ഞ കേൾക്കുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്ക് ഇത് സാധ്യമാവുകയുള്ളൂ. ഇവിടെ നവോമി പറയുന്നത് അത്യുന്നത കയ്പായതിനോട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് കാണുന്ന ഒരു ദൈവികമായ ഇടപെടൽ എന്താണെന്നറിയാമോ? ഈ കയ്പിന്റെ നടുവിൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, അതിനെ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു രൂത്തിനെ നവോമിക്ക് വേണ്ടി ദൈവം ഒരുക്കിയെന്നുള്ളതാണ്. ദൈവം നവോമിയെ കൈവിട്ടുവെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. കാരണം മക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു. പക്ഷേ ആ മരണത്തിന്റെ നടുവിൽ നവോമി തകർന്നു പോകാതിരിക്കാൻ നവോമിക്ക് വേണ്ടി ദൈവം കരുതിയ സ്ത്രീരക്തമാണ്. നവോമിക്ക് ഭർത്താക്കന്മാർക്കും ഭർത്താവിനും മക്കൾക്കും പകരമായി ദൈവം കരുതിയ സംവിധാനമാണ് ഈ രൂത്ത് എന്നുള്ളത്. നാം ഒരു പകരം സംവിധാനമായിട്ട് കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ കരുതുന്ന വഴികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് പകരമായി ദൈവം ഒരുക്കുന്ന ആശ്വാസത്തിന്റെ സംവിധാനങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. ദൈവം ഒരാളെ വേദനയിലേക്ക് വിടുന്നത് കരുതുവാനുള്ള കരങ്ങളെ ഒരുക്കിയിട്ട, രോഗത്തിലേക്ക് വിടുന്നത് ശുശ്രൂഷിക്കുവാനുള്ള കരങ്ങളെ രൂപപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് നവോമിയുടെ അത്യന്ത കയ്പായ വേദനകളുടെ നടുവിൽ ദൈവം ഒരുക്കിയ ആശ്വാസത്തിന്റെ തണലായിരുന്നു രൂത്ത് എന്നുള്ളത് നാം തിരിച്ചറിയുക. നമ്മുടെയൊക്കെ ദുരിതങ്ങളുടെ നടുവിൽ ദുരിതങ്ങൾ ധ്യാനിക്കുകയല്ല, വേദനകൾ മാത്രം ചിന്തിക്കുകയല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള നിരാശപ്പെടുകയല്ല, അതിന്റെ നടുവിൽ എന്തെങ്കിലും ഉണ്ടോ ദൈവം കരുതുന്നത്? ഇസഹാക്കിനെ ബലി കഴിക്കാൻ യാഗപീഠത്തിന്റെ മേളിൽ കെട്ടിവെച്ചിട്ട് അബ്രഹാം വാളോങ്ങുമ്പോ വളരെ അപ്രതീക്ഷിതമായ ദൈവത്തിന്റെ ഇടപെടൽ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ആട് കുരുങ്ങി കിടക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ
തലപൊക്കുന്ന
പകരം, ആശ്വാസത്തിന്റെ പകരം സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് തലപൊക്കി നോക്കണം. സ്വന്തം ജീവിതത്തിലും ദുരന്തങ്ങളല്ല നാം ധ്യാനിക്കേണ്ടത്, ഓർക്കേണ്ടത്. ദുരന്തങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയല്ല, മറിച്ച് ആശ്വാസത്തിന്റെ വഴി ദൈവം ഒരുക്കുന്നത് കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ രൂത്ത് ഭർത്താവിനും മക്കൾക്കും പകരം നവോമിക്ക് തണലായി, ആശ്രയമായി, അഭയമായി, സമാധാനമായി, ശാന്തിയായിട്ട് വർത്തിക്കുവാൻ ദൈവം ഒരുക്കിയ സംവിധാനമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നവോമിയും രൂത്തും തമ്മിലുള്ള പൊരുത്തം നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്താണ്. രണ്ടുപേരും ബേത്ലഹേമിലേക്ക് വന്നു. നവോമി രൂത്തിനെ യവക്കൊയ്ത്തിന്റെ സമയത്താണ് അവർ ബേത്ലഹേമിലേക്ക് വരുന്നത്. നവോമി രൂത്തിനെ കൊയ്യാനായിട്ട് വിടുന്നു. കൊയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നവോമി ചില ആശയങ്ങൾ, അല്ലെങ്കിൽ രൂത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ട ചില ആലോചനകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൾ ബോവസിന്റെ വയലിൽ കൊയ്ത്തിനായിട്ട് ചെല്ലുന്നു. ബോവസും അവളുമായിട്ട് പരിചയമാകുന്നു. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുന്നു. ഒരു പുതിയ രംഗം അവിടെ ആരംഭിക്കുക. ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു. ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു. ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിനെ വളർത്തുന്നത് നവോമിയാണ്. നവോമി കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോ ആളുകൾ പറഞ്ഞ്, കളിയാക്കി പറഞ്ഞതാണോ, സന്തോഷം കൊണ്ട് പറഞ്ഞതാണോ, ആ സ്നേഹം കണ്ടുകൊണ്ട് ആളുകൾ അതിശയോക്തിയോടെ പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. നവോമിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നുവെന്നാണ് ആളുകൾ, ബേത്ലഹേമിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ നമുക്ക് മനസ്സിലാവും. അപ്പോ നവോമിയുടെ ഏകാന്തതകൾക്കെല്ലാം ഇപ്പൊ പരിഹാരമുണ്ടാവുകയാണ്. നവോമി ഒരു കുഞ്ഞിനെ താലോലിക്കുകയാണ്. നഷ്ടപ്പെട്ട തന്റെ മക്കൾക്ക് പകരം രൂത്തിൽ നിന്ന് രൂപപ്പെട്ട കുഞ്ഞിനെ, ബോവസിന്റെ അന്യനായ ബോവസിന്റെ മകനെ, അല്ല കുഞ്ഞിനെ, രൂത്തിന്റെ മകനെ, നവോമി താലോലിക്കുകയാണ്, നവോമി സന്തോഷത്തോടെ ആശ്ലേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നു ഈ ബോവസിന്റെ പുത്രൻ ഓബേദ് ഇശായിയുടെ അപ്പനാണ്, ഇശായിയുടെ മകനാണ് ദാവീദ്. അങ്ങനെ ദാവീദിന്റെ വല്യപ്പൻ രൂത്തിന്റെ പുത്രനായിട്ട് കടന്നു വരുന്നു എന്നുള്ളത് വേദപുസ്തകത്തിന്റെ ചരിത്രമാണ്. ഞാൻ സൂചിപ്പിച്ചത് മോവാബ്യ സ്ത്രീ, മോവാബ്യരെ കുറിച്ച് വേദപുസ്തകത്തിന് അത്ര നല്ല അഭിപ്രായമല്ല. മോവാബ്യരും അമോന്യരും എന്ന് പറയുന്നത് വശം കെട്ടവരാണ്, ഗുണമില്ലാത്തവരാണ്, ദൈവബന്ധമില്ലാത്തവരാണ്. എന്നാൽ മോവാബിൽ നിന്ന് വന്ന രൂത്ത് നവോമിയിലൂടെ രൂപപ്പെട്ട് നവോമിയിലെ ബന്ധത്തിലൂടെ സത്യദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തെ ആരാധിച്ച് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് ആ ആരാധനയോട് ചേർന്ന് നിന്നു, അമ്മാവിയമ്മയോട് ചേർന്ന് നിന്നു. ഒരാളോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ആളിന്റെ സ്നേഹത്തോട് ചേരുക, ആ ആളിന്റെ ശൈലിയോട് ചേരുക, ആ ആളിന്റെ ദൈവത്തോട് ചേരുക. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര ബന്ധത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരാളിനോട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേരുക എന്ന് പറഞ്ഞാൽ ആ ആളിനോടിന്റെ ശൈലിയോട് ചേരുക, ആ ആളിന്റെ ആരാധനയോട് ചേരുക. ഭർത്താവ് ഒരു രീതിയിൽ ആരാധിക്കുന്നു, ഭാര്യ വേറൊരു രീതിയിൽ ആരാധിക്കുന്നു. ഭർത്താവിന്റെ രീതി ഒന്ന്, ഭാര്യയുടെ രീതി ഒന്ന്. ഒരിക്കലും അവിടെ സന്തോഷവും സമാധാനവും പുരോഗതിയും ഉണ്ടാവില്ല, അവിടെ തർക്കവിതർക്കങ്ങളാണ്. എന്നാൽ ഇവിടെ രൂത്ത് ചേരുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരിക്കലും ചേരുകയെന്നാണ് നമ്മുടെ പൂർവികർ പറയുക. അവരുടെ ആകൃതി തന്നെ ചേരാൻ പാടില്ലാത്തതുപോലെയാണെന്ന് പറയും. എന്നാൽ ഇവിടെ രൂത്തും നവോമിയും തമ്മിലുള്ള ചേർച്ച നവോമിക്കും രൂത്തിനും ഒരുപോലെ അനുഗ്രഹമായി. നവോമി അനുഭവിച്ച മാറായുടെ അനുഭവത്തിൽ നിന്ന് വിടുതൽ രൂത്തിലൂടെ നവോമിക്ക് കിട്ടുക, രൂത്ത് അനുഭവിച്ച വൈധവ്യത്തിന്റെ വേദനകളിൽ നിന്ന് ഏകാന്തതകളിൽ നിന്നുള്ള വിടുതൽ നവോമിയിലൂടെ രൂത്തിന് കിട്ടുക. പരസ്പരം അനുഗ്രഹത്തിന്റെ ചാലുകളായി, അനുഗ്രഹത്തിന്റെ അനുഭവോക്താക്കളായിട്ട് മാറുന്ന രണ്ട് സ്ത്രീ രക്തങ്ങൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടു, അവൾ വേദനിക്കുന്ന നവോമിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് ദൈവം അവളെ ഏറ്റവും ഉയർത്തി. ഒരു സമയത്തേക്ക് വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ദൈവം നമ്മളെ ഉയർത്തും. ബോവസിന്റെ പണക്ക ധനാഢ്യനായ ബോവസിന്റെ ഭാര്യയായി, ദാവീദിന്റെ വല്യമ്മയായി, ഭർത്താവിന്റെ ഗോത്രത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് വംശാവലിയിൽ ആ വംശാവലി പട്ടികയിൽ സ്ഥാനം പിടിക്കുവാനായിട്ട് രൂത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളവർക്ക് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അത്യന്തതൻ എന്നോട് അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കണ്ട, മാറ എന്ന് വിളിപ്പിൻ. ശരിയാണ്, ആര് നോക്കിയാലും അങ്ങനെ തോന്നും. അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇത്രയും കയ്പായത്. പക്ഷെ സഹോദരങ്ങളെ, ആ സ്ത്രീ അനുഭവിച്ച വേദനകളുടെ നടുവിൽ ദൈവത്തിന്റെ കരുതൽ ഇല്ലാതെ ഇരുന്നു എന്ന് പറയാനൊക്കോ, ആ സ്ത്രീ അനുഭവിച്ച ദുരന്തങ്ങളുടെ മധ്യത്തിലും ദൈവം കൈവിട്ടു എന്ന് പറയാനൊക്കോ, രൂത്തിലൂടെ നവോമിയെ ദൈവം കരുതി. അതുപോലെ തന്നെ ഈ കിട്ടിയ രണ്ട് മക്കൾ, അവരോടുള്ള നവോമിയുടെ ബന്ധം, നമ്മൾ നമ്മുടെ സുഖം അന്വേഷിക്കുകയല്ല, മറ്റുള്ളവരുടെ സുഖം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം നോക്കട്ടെ എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിച്ചാൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. എനിക്ക് സുഖിക്കുക ഒരു അവസരം കിട്ടുമ്പോ ഞാൻ ഓടി രക്ഷപ്പെട്ട് ആ സുഖം ആസ്വദിക്കുകയല്ല, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരിക്കലും ദൈവം നമ്മെ കൈവിടുകയില്ല. രൂത്തിലൂടെ നവോമിയും, നവോമിയിലൂടെ രൂത്തും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുക. വേദനിക്കുന്ന നവോമിയോട് ചേർന്ന് നിന്നത്, ആരാധിക്കുന്ന നവോമിയോട് ചേർന്ന് നിന്നത് രൂത്തിനൊരു നഷ്ടമായില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഓർപ്പം മോശമാണ് എന്ന് ഞാൻ പറയില്ല, കാരണം അവളും നിർബന്ധം കൊണ്ട് മടങ്ങിയതാണ്, വേറെ സാധ്യതയില്ല എന്നുള്ള പ്രായോഗിക ചിന്തയിൽ ഇന്ന് രൂത്ത് നവോമിയോട് ചേർന്ന് നിന്നു. പ്രിയപ്പെട്ടവരെ, കയ്പിന്റെ നടുവിൽ, മാറായുടെ നടുവിൽ അതിനെ മധുരമാക്കുന്ന ഒരു ദൈവം. പാട്ടുകാരൻ മനോഹരമായിട്ട് പാടിയല്ലോ, മാറായെ മധുരമാക്കി തീർക്കും അവൻ. നവോമി പറഞ്ഞ മാറ ശരിയാണ്, മാറ തന്നെയാണ്, പക്ഷെ ആ മാറായെ മധുരമാക്കി തീർക്കുന്ന ദൈവം, അതിന്റെ കാരണക്കാരി നവോമി തന്നെയാണ്, അവളുടെ സമീപനമാണ്. രണ്ട് ദൈവം അവൾക്ക് കൊടുത്ത മരുമക്കളാണ്. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ജീവിതം മധുരമായിട്ട്, ഏത് കയ്പിനെ മധുരമാക്കി മാറ്റാം? നവോമിയുടെ സമീപനവും രൂത്തിന്റെ സമീപനവുമാണ് മാറ മധുരമാക്കി തീർക്കുന്നതിന്റെ കാരണം. ആകയാൽ നമ്മുടെ ജീവിതത്തിലും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും മധ്യത്തിൽ സമീപനം ഇത്തരത്തിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ദുരന്തങ്ങൾ നമുക്ക് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവങ്ങളായി തീരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പാഠം നവോമിയിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ, പ്രത്യേകിച്ച് വേദനയുടെ കാലം, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം
ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ, വീണ്ടും ദൈവത്തിന്റെ അതിശക്തമായ ഒരു സന്ദേശവുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 8-ാമത്തെ പുസ്തകം എന്ന് വിശേഷിപ്പിക്കാവുന്ന രൂത്തിന്റെ പുസ്തകം നമുക്കൊക്കെ സുപരിചിതമാണ്. ധാരാളം പ്രാവശ്യം ഇത് പ്രസംഗവേദികളിലും നമ്മുടെ വായനയിലും ധ്യാനത്തിലും ഒക്കെ കൂടിക്കൊണ്ടിട്ടുള്ളതുമാണ്. ന്യായാധിപകാലത്തിന്റെ ഇരുളടഞ്ഞ പശ്ചാത്തലത്തിൽ നിർവ്യാജമായ സ്നേഹത്തിന്റെയും നിഷ്കളങ്കമായ ഭക്തിയുടെയും ഒരു ഉജ്ജ്വലമായ പ്രകാശം വിതറുന്ന ഒരാദർശ വനിതയെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ്, ഒരു സംഭവമായിട്ടാണ് ഈ പുസ്തകം രൂപപ്പെട്ടത്. ചുറ്റുപാടുമുള്ള സകലരും തകർന്നു വീഴുമ്പോഴും സ്വഭാവ വൈശിഷ്ട്യത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിലും എങ്ങനെ ഒരു വ്യക്തിക്ക് നിലനിൽക്കുവാൻ കഴിയുമെന്ന് കാണിക്കാൻ വേദപുസ്തകത്തിൽ പരതിയാൽ നമുക്ക് ഏറ്റവും ശക്തമായി ലഭിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് രൂത്തിന്റെ പുസ്തകം. പ്രിയപ്പെട്ട അച്ഛൻ ഈ പുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ചില സംഭവങ്ങളെ അവതരിപ്പിക്കുന്നതോടൊപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റ് പ്രതിപാദിക്കപ്പെടേണ്ടുന്ന വിഷയങ്ങളെ വളരെ ഭംഗിയായി കോർത്തിണക്കി ശക്തമായൊരു ഒരാവേശവും ഒരു ചിന്തയും, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ലോക്ക്ഡൌൺ മാറുവാൻ വേണ്ടിയാണെങ്കിൽ നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു മാതൃകയെ രൂത്തിന്റെ പുസ്തകത്തിലൂടെ വരച്ചു കാണിക്കുവാനാണ് പ്രിയപ്പെട്ട അച്ഛൻ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് കൂടുതൽ പേരും ചിന്തിക്കുന്നത് ഈ രോഗത്തിന് വാക്സിനേഷൻ കണ്ടെത്തണം, ഈ രോഗം ആര് മുഖാന്തരം ഉണ്ടായി, ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ഏത് രാജ്യക്കാരാണ്, ഇങ്ങനെ പല ചിന്തകൾ കുടികൊള്ളുമ്പോൾ നമുക്കിതിലൂടെ എന്ത് പാഠമാണ്, എന്ത് മാറ്റമാണ് വരേണ്ടത്, ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിപ്പിക്കപ്പെടുവാനുള്ള സമയം ആസന്നമായിരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സമ്പത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇനി ശീലിക്കേണ്ടി വരും. യാത്ര നമുക്ക് ഏത് സമയത്തും നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ നമുക്ക് യാത്രാ സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ നമുക്ക് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ സാധിച്ചുവെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു പുനർ ആവിഷ്കരണം ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അച്ഛൻ വളരെ ഭംഗിയായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സ്വഭാവ വൈശിഷ്ട്യത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ആവശ്യമാണെന്നും മാതൃകാപരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിന് നമ്മൾ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏകാന്തതയിലുള്ളവരോടുള്ള മനോഭാവം, വേദനിക്കുന്നവരോടുള്ള നമ്മുടെ സമീപനം, അപരൻ സുഖത്തെക്കുറിച്ചുള്ള അന്വേഷണം, ഇങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ മാനുഷിക മൂല്യങ്ങളുള്ള ചിന്തകളാണ് പ്രിയപ്പെട്ട അച്ഛൻ പങ്കുവച്ചത്. പലപ്പോഴും നമ്മളിത് പ്രസംഗം ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു, നമ്മളൊക്കെ ശക്തമായിട്ട് കേട്ടു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ രണ്ടു തരം ചിന്തകൾ കടന്നു വരും. ഒന്ന്, നമ്മൾക്ക് വളരെ അറിയാവുന്ന ഒരു വ്യക്തിയുടെ കാര്യമല്ലേ ഈ പറയുന്നതെന്നുള്ള ചിന്ത കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാകും. ഇത് അവരെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള ഒരു പ്രത്യേകമായ ചിന്ത. രണ്ട്, കുറച്ചു പേർ അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹത്തിനുണ്ടാകുന്ന ഒരു ചിന്ത, ഇത് ശരിയാണ്, എന്റെയും കൂടെ ജീവിതമാണ്, എനിക്ക് മാറണം, എനിക്ക് ഈ നവോമിയെ പോലെ, രൂത്തിനെ പോലെ, അല്ലെങ്കിൽ ഇന്ന് വായിച്ചു ഇന്ന് കേട്ടതായ സന്ദേശത്തിലെ വ്യക്തിത്വത്തെ പോലെ എനിക്കും എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണം എന്നുള്ള വലിയൊരു ധാരണയുണ്ടാകും. പക്ഷെ ഇത് എത്ര നേരം നിലനിൽക്കും എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളിൽ സമൂലമായ മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്റെ സന്ദേശം വളരെ ശക്തമായിട്ട് കേട്ടുകഴിഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മളെ അതിലൂടെ നയിച്ച് ഒരു അനുഗ്രഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാകുവാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ ഈ സന്ദേശം അനുഗ്രഹപ്രദമാകും എന്ന് ഞാൻ ശക്തമായിട്ട് ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികളെക്കുറിച്ചും പെറുപെറുപ്പില്ലാത്തൊരു ജീവിത ശൈലിയെക്കുറിച്ചുമൊക്കെ അച്ഛൻ ഈ പ്രസംഗത്തിന്റെ മധ്യഭാഗത്ത് കൃത്യമായി അവതരിപ്പിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട അച്ഛന്റെ സന്ദേശം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇപ്രകാരം ഒരു മാറ്റം കൂടി ഉണ്ടാകുമെങ്കിൽ, പുതിയ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ, മനുഷ്യരോട് മനുഷ്യർക്ക് സ്നേഹം കൊടുക്കുന്ന, മനുഷ്യരോട് വിശ്വസ്തത പുലർത്തുന്ന, പരസ്പര പൂരകമായി താങ്ങും തണലുമായി പരസ്പരം ജീവിക്കുന്ന ഒരു കോംപ്ലിമെന്ററി ടു ഈച്ച് അദർ എന്നൊരു ഒരാശയത്തിലേക്ക് നമുക്ക് തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ മനോഭാവങ്ങളെ ഉയർത്തുവാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം സാധിച്ചു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരും അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹവും സമയം മാറ്റിവെച്ച് ഈ കാര്യങ്ങളിൽ ആ ശക്തമായ ഒരു പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ ചുരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സാർ. ഇപ്പോഴും മധ്യസ്ഥപ്രാർത്ഥനയാണ്. മധ്യസ്ഥപ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് ഞാൻ വായിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പേരുകൾ പി സി ചാക്കോ കഴിഞ്ഞ ആഴ്ച ദൈവസ്ഥാനത്തിലേക്ക് യാത്ര അദ്ദേഹത്തെ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബു സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. അതുപോലെ ഡിയോണ റോയി, റോണി, ദാനിയലച്ഛനെ ഓർക്കാം, എലിക്കുട്ടി, സിന്ധു, അന്നമ്മ വർഗീസ്, സാലി, ജോളി, ദിലമ തോമസ്, ആനി ജോയി, റേച്ചൽ സ്കറിയ, അതുപോലെ ചെറുപ്പക്കാരന് ക്യാൻസർ ബാധിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 വയസ്സുള്ളൊരു മകനെ വീണ്ടും ദൈവം ഭാഗം സമർപ്പിക്കാം. അതുപോലെ തന്നെ ഓമന ചാമ്പി, ആലീസ് ജോസഫ്, മറ്റൊരു ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കാം. അരമനയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബിജോയി അച്ഛൻ ഇപ്പോഴ് മധ്യസ്ഥപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. അനുതാപഗീതത്തിന്റെ ഒരു ഗീതം രണ്ടിരടി മാത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് മധ്യസ്ഥപ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
എന്നോടയോ നീ എന്റെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പാജി തേൽ നിന്നെ കാക്കണമേ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാലും നാഥ, എന്നെ നിനക്കു സുഗന്ധമാക അർപ്പിപ്പാലും സുഭജീക.
ഓക്കെ, അച്ഛന്റെ ഫോൺ മ്യൂട്ടാണ്, കേൾക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് നിമിഷം ശിരസോടെ ദൈവഭാസമർപ്പിക്കാം. പറയുമ്പോൾ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ കണ്ണുകളെ, ഉയരങ്ങളിലേക്ക് ഉയർത്തി അബ്ബാ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തെയും പുത്ര സ്വീകാര്യത്തെ വാർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവകാശത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് വരുവാൻ അവിടെ ഞങ്ങളെ കൈക്ക് വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേന്മ കൊണ്ടല്ല, അങ്ങയുടെ കരുണ കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ്, ഏറ്റവും വിനയമുള്ളവരായിട്ടും താഴ്വുള്ളവരായിട്ടും അങ്ങയുടെ അടുത്തേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ലോകം ഒരുക്കുന്ന പ്രതിബന്ധങ്ങളും ലോകം സമ്മാനിക്കുന്ന അസ്വസ്ഥതകളും നൊമ്പരങ്ങളും അനവധിയുണ്ട്. എങ്കിലും യഹോവയിൽ ആശ്രയിക്കുന്നവൻ തളർന്നു പോകാതെ, ഞങ്ങൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചടിച്ചുയരും. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീക ചെറുകിന് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് രോഗമാകട്ടെ, പ്രതിബന്ധങ്ങളാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, ചൂടുവെക്കുവാൻ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം പ്രതികൂലമായ ജീവിതത്തിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങളാകട്ടെ, അവിടെയൊക്കെ ദൈവമേ തളർന്നു വീഴാതെ മോശ ചെങ്കടലിനെ ഭേദിച്ച് ഇസ്രായേൽ ജനതയെ സ്വർഗീയ കനാനിലേക്ക് നടത്തിയതുപോലെ അങ്ങയുടെ പുണ്യതീർത്ഥത്തിലേക്ക് നടത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ബലമായി ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഞങ്ങളെ തളർത്തി കളയാതെ അവിടുന്നൊക്കെ വിടഞ്ഞെഴുന്നേറ്റ് അങ്ങയുടെ മുഖം ദർശിക്കുവാൻ ഞങ്ങളുടെ ആരോഗ്യവും മനസ്സും ഒക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നെ കേൾക്കുന്ന അനേക ആളുകൾ രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഞങ്ങൾ പേര് പറഞ്ഞവരും പേര് പറയാതെ പോയിട്ടുള്ളവരും, അവർക്കൊക്കെ അവിടുന്ന് സൗഖ്യവും ബലവുമാകണമേ. ദൈവമേ, ഈ നിമിഷം വരെയും ഞങ്ങൾ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ കൂടി കണ്ടുവല്ലോ ദൈവമേ, അനേകം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിലും ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകരെ അങ്ങക്ക് അങ്ങ് സൗഖ്യം നൽകി വീണ്ടും നടത്തുന്നു. ഇതൊക്കെ ഞങ്ങളെ കൂടുതൽ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനും ദൈവമഹത്വത്തിന്റെ മഹിമ കൂടുതൽ കാണിക്കുവാനെന്നുള്ള ബോധ്യം, ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുകയും ആ തിരിച്ചറിവ് ആത്മീകമായി ഞങ്ങളിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വേദനകൾ അനവധി രോഗം പോലും ഉണ്ടാകുമ്പോൾ ആ വേദനകൾ അറിയാതെ അങ്ങയുടെ തളവോടലും അങ്ങൊരുക്കുന്ന സ്പർശനവും അവർക്ക് സാന്ത്വനവും ആശ്വാസവും പകരുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും തമ്പുരാനെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണമേ. ഉറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഉണ്ടായിപ്പോയ മുറിവുകളെ മാറ്റുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. അവരുടെ ഹൃദയങ്ങളിൽ വ്യഥകളുടെ ആഴത്തെ നീക്കിക്കളഞ്ഞ് അങ്ങ് പ്രത്യാശയായി അങ്ങ് പ്രതീക്ഷയായി അവരുടെ കൂടെ അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനേക കുഞ്ഞുങ്ങൾ വഴിതെറ്റി അങ്ങയുടെ സന്നിധിയിൽ നിന്നും തിന്മയിലേക്ക് പോകുന്നു. ദൈവം തന്റെ മക്കളെയൊക്കെ അവിടെ തിരിച്ചറിവുള്ളവരാക്കി തീർക്കുകയും അവരുടെ പാതകളെ പിന്തിരിച്ച് കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കത്തക്കവണ്ണമുള്ള സാധ്യതകളെ അവരിൽ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കൊച്ചു കാരണങ്ങളാൽ ദൈവം ഏൽപ്പിച്ച കുടുംബത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ അവിടെ തിരിച്ചറിവുള്ളവരാക്കണമേ. കുടുംബം ദൈവം തന്ന ഉത്തരവാദിത്വമാണെന്നുള്ള ബോധത്തോടുകൂടി കുടുംബത്തെ ശ്രദ്ധയോടെ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചൊരിഞ്ഞു കൊടുക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ട നിരാശയിലേക്ക് വീണു പോകാതെ ആത്മാവിന്റെ ബലം കണ്ടെത്തുവാൻ നിന്റെ ദാസരയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല കുടുംബജീവിതം അനുഭവിക്കാനുള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് വഴി നടത്തണമേ. നല്ല ഉപജീവനത്തിനുള്ള മാർഗം അവർക്ക് തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ബുദ്ധിയും കഴിവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോടെ ഉപയോഗിക്കാനുള്ള വിവേകവും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവതിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അനവധി കടന്നു വരുമ്പോഴും അങ്ങയിൽ ആശ്രയിച്ച് മോശയെ പോലെ ഏലിയാബിനെ പോലെ ഈ ഒരു സഭയെ നയിക്കാനുള്ള കഴിവും ആത്മീക പാഠവും കൊടുത്ത് ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വിവേകത്തോടുകൂടി ചിന്തിക്കുവാനും അത് ലോകത്തിന് പ്രയോജനമുള്ള രീതിയിൽ മാതൃകയുള്ള രീതിയിൽ പ്രവർത്തിപ്പാൻ ആ പിതാവിനെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നയിക്കുന്ന മന്ത്രാപൂലത്തെയും എല്ലാ ഭദ്രാസനത്തെയും തിരുമേനിമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഭ നടത്തുന്ന എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ലോകത്തെ മുഴുവൻ തിരുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ അതിഭീകരമായി ലോകത്തെ നശിപ്പിക്കാൻ ഉള്ള കെണികൾ വ്യാധികളെയൊക്കെ അവിടെ നിന്ന് നീക്കണമേ. ദൈവമേ എത്രമാത്രം വൈദ്യന്മാര് ഇതിന് സൗഖ്യം കണ്ടെത്താനുള്ള ഔഷധങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും അങ്ങയുടെ കരുണയില്ലെങ്കിൽ ചെയ്യുന്ന ഫലങ്ങളൊക്കെ നിഷ്ഫലമാകും നിങ്ങൾക്കറിയാം. ദൈവമേ ഈ രോഗത്തെയൊക്കെ സാംക്രമിക രോഗത്തെ നീക്കാൻ ആവശ്യമായിരിക്കുന്ന ചികിത്സ കണ്ടെത്തുവാനുള്ള ബുദ്ധി അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ആശ്രയിച്ചുകൊണ്ട് അവർ ചികിത്സകളും പരീക്ഷണങ്ങളും എല്ലാം നടത്തുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ നല്ല വെളിച്ചം കൊടുത്ത് തുറന്നു കൊടുക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. അനേകർക്ക് ആശ്വാസവും ബലവും സ്വസ്ഥതയും നൽകുന്ന ദൈവം ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിച്ചു എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അത് കൂടുതൽ അങ്ങയുടെ മുഖം അന്വേഷിപ്പാനും അങ്ങയുടെ പാതകളിൽ ചുവടുവെക്കുവാനുമുള്ള ഊർജ സ്രോതസ്സായി നിലനിൽക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസവും ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ നല്ലൊരാശയം പകർന്ന് നൽകിയ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. അച്ഛന് കൊടുത്ത എല്ലാ കൃപകളെ ഓർത്ത് അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. അനേകർക്ക് പ്രയോജനമുള്ള അഭിഷിക്തനായി കൂടുതൽ ശുശ്രൂഷിക്കുവാൻ ദാസന് ആവശ്യമായിരിക്കുന്ന ബലവും ശക്തിയും അറിവ് ജ്ഞാനും കൂടുതൽ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ഓർക്കുന്നു. ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ തന്നെ വീണ്ടും താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ബലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തോന്നൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ അങ്ങ് ബലമായി ആശ്വാസമായി ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമേ. നിലവിളിക്കുമ്പോൾ ഉത്തരമറിയുന്നത് സ്വർഗീയ പിതാവുണ്ടെന്നുള്ള ബോധ്യം ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. അത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ പേരിലും പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കൂടിയും ഇന്ന് നമുക്ക് മെസ്സേജ് തന്ന ദൈവനുടെ അച്ഛനോടുകൂടിയും ലോകമാസത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഭയത്തിലും കഴിയുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കും മാറാകട്ടെ.
ധന്യവാർന്ന ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വീണ്ടും വളരെ അർത്ഥവത്തായിട്ടുള്ള കാലിക പ്രസക്തിയുള്ള ഒരു ചിന്ത പകർന്ന് നമ്മളെ ചിന്തിപ്പിക്കുവാൻ നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനോട് ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹം നന്ദി അറിയിക്കുന്നു. അതുപോലെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അന്നേ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, അന്നേ ബിജോയച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠോടും ഇടയ്ക്ക് കൂടി നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മൾ കണ്ണുനീരോടെ യാചിക്കുന്ന അപേക്ഷകൾക്കൊക്കെ സ്വർഗം തുറന്ന് സ്വർഗത്തിലെ അപ്പൻ മറുപടി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവരെയും ദൈവകരങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഇതിന് അസിസ്റ്റന്റ് ജോലിയിൽ പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായോ ഇതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ളത്, എനിക്ക് അനേകം ആളുകൾ ഈ പ്രാർത്ഥന സംബന്ധിക്കാൻ ആഗ്രഹം കാണിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നമ്പറുകൾ നൽകി നമുക്ക് അവരെ റീച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയാസമാണ്. നമുക്ക് സൂബോറ പ്രയറിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ സ്ത്രീ സമായത്തിന്റെ ഒക്കെ സെക്രട്ടറിമാരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചുമതല വഹിക്കുന്ന ആരെങ്കിലും ഒക്കെ വിവിധ സ്ഥലങ്ങളിലുണ്ടെങ്കിൽ, പള്ളികളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളുടെ നമ്പറുകളിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാമെങ്കിൽ നിങ്ങളുടെ നമ്പർ ഈ സൂബോറ പ്രയറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ പള്ളികളിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക്, ഒരുപക്ഷെ എല്ലാ പള്ളികളിലും വിളിച്ചു പറഞ്ഞ വൈദികരെ കൊണ്ട് നമുക്ക് അനൗൺസ് ചെയ്യിപ്പിക്കാനായിട്ട് അത് പ്രയാസമാണ്, ചിലപ്പോൾ അതിനുള്ള സൗകര്യം ലഭ്യമായി വരത്തില്ല. പക്ഷെ ഈ രീതിയിൽ സുബോറ പറയുന്നുണ്ട്, നമുക്ക് സജ്ജമായിരിക്കുന്ന ഈ ഗ്രൂപ്പിൽ 150 ആളുകളുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിലിരിക്കുന്ന പള്ളികളിലുള്ള 1-2 ആളുകൾ ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോ ആഴ്ചയും പ്രഭാതം നമ്മുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഈ മെസ്സേജ്, ഇന്ന് പ്രസംഗിക്കുന്ന ആരാണ്, എന്റെ കാര്യങ്ങളും ഫോൺ നമ്പറുകളൊക്കെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളികളിലെ മറ്റാളുകൾക്ക് വാട്സപ്പ് ഷെയർ ചെയ്ത് നമുക്ക് അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവനമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. നല്ല സജഷൻസ് ഒക്കെ നമുക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.